إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن خير الكلام كلام الله، وأصدق السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. سهودرنجل إبراهيم عليه الصلاة والسلام دعاء تدعي الله نمور برنو، وإذ قال إبراهيم رب اجعل هذا البلد آمنا واجنبني وبني أن نعبد الأصنام. അവിടുന്ന് ദുആ ചെയ്തു, അള്ളാഹുവേ ഈ ബലദിനെ, ഈ നാട്ടിനെ, മക്കയെ നീ നിർഭയത്വമുള്ള നാടാക്കണമേ, എന്നെയും എൻ്റെ മക്കളെയും ബിംബങ്ങൾ ആരാധിക്കുന്നതിൽ നിന്ന് നീ കാത്തുരക്ഷിക്കണമേ. റബ്ബി ഇന്നഹുന്ന അദ്ലന്ന കസീറം മിനന്നാസ്, അള്ളാഹുവേ ഈ ബിംബങ്ങൾ ഒരുപാട് പേരെ വഴിതെറ്റിച്ചു കളഞ്ഞു, അഥവാ അത് കാരണത്താൽ ഒരുപാട് മനുഷ്യർ വഴിതെറ്റി, തൗഹീദിന് വേണ്ടി തീയിലേക്ക് വലിച്ചെറിയപ്പെട്ട ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദുആണിത്. നമ്മൾ കേട്ടിട്ടില്ലേ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം? അവിടുന്ന് 40 ദിവസം മാത്രം ആ സമൂഹത്തിൽ നിന്ന് വിട്ടുനിന്നപ്പോഴേക്കും അവർ ഒരു പശുക്കുട്ടിയെ ഇബാദത്ത് ചെയ്യാൻ തുടങ്ങി. ഒരു നബി ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാം അക്കാര്യം എതിർത്തുകൊണ്ട് അവരിൽ ഉണ്ടായിരിക്കെ ഇത്രയും വേഗത്തിൽ ജനങ്ങൾ ശിർക്കിലേക്ക് ചാടിപ്പോകുന്നു. അള്ളാഹു നമ്മുടെ കൽബിനെ സംരക്ഷിച്ചില്ലെങ്കിൽ ആരുണ്ട് നമുക്കുറപ്പു തരാൻ നമ്മൾ തെറ്റിപ്പോവുകയില്ലെന്ന്? ശിർക്കിൽ നിന്നും കുഫറിൽ നിന്നുമെല്ലാം രക്ഷപ്പെട്ടതിനു ശേഷം അതിന്റെ ചെളിക്കുഴിയിൽ വീണ്ടും നാം പോയി വീഴില്ലെന്ന് ആരുണ്ട് നമുക്കുറപ്പു തരാൻ? അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് തൗഹീദിന്റെ പാഠങ്ങൾ ആവർത്തിച്ചാവർത്തിച്ച് നാം പഠിച്ചുകൊണ്ടേയിരിക്കണം. ശിർക്ക് എന്താണെന്ന്, അതിന്റെ ഖുബ്ഹ് അഥവാ അത് എത്രമാത്രം വൃത്തികെട്ടതാണെന്ന് ആവർത്തിച്ച് നാം നമ്മെ തന്നെ ഉണർത്തിക്കൊണ്ടിരിക്കണം. ശിർക്കിന്റെ വിവിധങ്ങളായ ഇനങ്ങളെ നാം പഠിച്ചുകൊണ്ടേയിരിക്കണം, അതിൽ നാം വീണുപോകാതിരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വലഇൻ സഅൽതഹും മൻ ഖലഖ അസ്സമാവാത്തി വൽ അർദ ലയഖൂലുന്നല്ലാഹ്. ഓ നബിയെ, ആകാശഭൂമികൾ പടച്ചതാരാണെന്ന് താങ്കൾ അവരോട് ചോദിച്ചാൽ, ലയഖൂലുന്നല്ലാഹ്, അവർ പറയും അല്ലാഹു ആണെന്ന്. ഖുൽ അഫറായിതും മാ തദഊന മിൻ ദൂനില്ലാഹ് ഇൻ അറാദനി അല്ലാഹു ബിദുർരിൻ ഹൽ ഹുന്ന കാശിഫാതു ദുർരിഹ് ഔ അറാദനി ബിറഹ്മത്തിൻ هل هن ممسكات رحمته قل حسبي الله عليه يتوكل المتوكلون. ونبي അവരോട് പറയുക, അവരോട് ചോദിക്കുക, നിങ്ങൾ എനിക്കൊന്ന് പറഞ്ഞു തരൂ, ഈ നിങ്ങൾ ഈ വിളിച്ചു തേടുന്ന അല്ലാഹുവിന് പുറമെ നിങ്ങൾ ദുആ ചെയ്യുന്നവർ, ഇൻ അറാദനി അല്ലാഹു ബിദുർരിൻ, അല്ലാഹു എനിക്കൊരു ദുർറ് വരണം, ഒരു പ്രയാസം വരണം എന്നാണ് ഉദ്ദേശിച്ചതെങ്കിൽ, ഹൽ ഹുന്ന കാശിഫാതു ദുർരിഹ്, ഇവർക്ക് സാധിക്കുമോ ആ പ്രയാസം എന്നിൽ നിന്ന് നീക്കിക്കളയാൻ? ഔ അറാദനി ബിറഹ്മത്തിൻ, അല്ലെങ്കിൽ അള്ളാഹു എനിക്കൊരു റഹ്മത്ത് ചൊരിയണം, അള്ളാഹു എനിക്ക് കാരുണ്യം ചൊരിയണം എന്നാണ് ഉദ്ദേശിച്ചതെങ്കിൽ, അൽ ഹുന്ന മുംസികാതു റഹ്മത്തിഹ്, നിങ്ങളെ വിളിച്ചു തേടുന്ന നിങ്ങളുടെ ഇലാഹുകൾക്ക് സാധിക്കുമോ ആ റഹ്മത്തിനെ പിടിച്ചുവെക്കാൻ? ഖുൽ ഹസ്ബി അല്ലാഹ്, പറയൂ നബിയെ, ഹസ്ബി അല്ലാഹ്, എനിക്ക് അല്ലാഹു മതി. അലൈഹി യതവക്കലുൽ മുതവക്കിലൂൻ, തവക്കുലാക്കുന്നവർ, ഭരമേൽപ്പിക്കുന്നവർ അവനിലാണ്, അവനിൽ മാത്രമാണ് ഭരമേൽപ്പിക്കേണ്ടത്. ഒമയ്യ തവക്കലാൽ അല്ലാഹി ഫഹുവ ഹസ്ബുഹ്, അല്ലാഹുവിൽ ആര് തവക്കുലാക്കിയോ അവൻ അല്ലാഹു മതി. ആകാശഭൂമികളെ നിയന്ത്രിക്കുന്ന റബ്ബ് എല്ലാ മനുഷ്യരെയും നമുക്ക് ഉപകാരം ചെയ്യണമെന്ന് നാം പ്രതീക്ഷിക്കുന്നവരെയും നമ്മെ ഉപദ്രവിക്കുമോ എന്ന് നാം പേടിക്കുന്നവരെയും എല്ലാം നിയന്ത്രിക്കുന്നത് റബ്ബാണ്. ഒരു മനുഷ്യന്റെയും കാര്യം അവന്റെ കയ്യിലല്ല, സ്വന്തം കാര്യം പോലും അവരുടെ കയ്യിലല്ല. അങ്ങനെയുള്ള ആളുകൾ അവർക്ക് എങ്ങനെ നമ്മുടെ ഉപകാരവും ഉപദ്രവവും അവരുടെ കയ്യിലാകും? ഇല്ല, അല്ലാഹു മാത്രമാണ്. അതുകൊണ്ട് അവനിൽ മാത്രം തവക്കുലാക്കുക. ഇതാ ഇതിനെതിരായ എത്ര സിർക്കിന്റെ ചിഹ്നങ്ങളും ഷിർക്കിന്റെ കാര്യങ്ങളുമാണ് ഈ ഉമ്മത്തിലുള്ളത്. ഉഖബത്ത് ഇബ്നു ആമിർ അൽ ജുഹാനി റളിയല്ലാഹു അൻഹു പറയുന്നു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അഖ്ബല ഇലൈഹി റഹ്തുൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അരികിലേക്ക് ഒരു ദിവസം ഒരു സംഘം ആളുകൾ വന്നു. ഫബായഅതി സഅതൻ വഅംസക അൻ വാഹിദിൻ, 10 പേരുണ്ടായിരുന്നു, അതിൽ 9 പേരോട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബൈഅത്ത് വാങ്ങി. അവരോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതിജ്ഞ വാങ്ങി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മുഅ്മിനാകാൻ വരുന്ന ആളുകൾ ബൈഅത്ത് ചെയ്യുമായിരുന്നു. അത് അള്ളാഹുവിന്റെ നബിമാർ അവർക്കുള്ളതാണ്, അതുപോലെ മുസ്ലിമീങ്ങളായ ഭരണാധികാരികൾക്കുള്ളതാണ്. ഏതെങ്കിലും കക്ഷികളുടെ, ഏതെങ്കിലും സംഘടനകളുടെ നേതാക്കന്മാർക്കോ ഏതെങ്കിലും കക്ഷികളുടെ നേതൃത്വത്തിനോ ഉള്ളതല്ല ജനങ്ങളോട് ബൈഅത്ത് വാങ്ങുക എന്നുള്ളത്. അത് അള്ളാഹുവിന്റെ നബി റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാങ്ങിയിട്ടുണ്ട്, അതുപോലെ ഭരണാധികാരികൾക്കുള്ളതാണത്. അങ്ങനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 9 പേരിൽ നിന്ന് വാങ്ങി, ഒരാളിൽ നിന്ന് വാങ്ങിയില്ല. അവർ ചോദിച്ചു, യാ റസൂലുള്ളാഹ് ബൈഅത്ത തിസ്അതൻ വതറക്ത ഹാദാ, എന്താണ് 9 പേരോട് ബൈഅത്ത് വാങ്ങി, ഒരാളോട് വാങ്ങിയില്ല? ഖാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്ന അലൈഹി തമീമ, അയാളുടെ ശരീരത്തിൽ ഒരു തമീമത്തുണ്ട്, ഏലസ് ഉറുക്ക് തകിട് പോലെയുള്ളതിനാണ് തമീമത്ത് എന്ന് പറയുക, അത് കെട്ടിയിരിക്കുന്നു. അപ്പോൾ ഫഅദ്ഖല യദഹു ഫഖത്അഹ, ആ മനുഷ്യൻ തന്റെ കൈകൊണ്ട് ആ കെട്ടിയത് പൊട്ടിച്ചു കളഞ്ഞു. ഫബായഅഹു, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈഅത്ത് ചെയ്തു. വഖാല, എന്നിട്ട് പറഞ്ഞു, മൻ അല്ലഖ തമീമതൻ ഫഖദ് അശ്റക്, മൻ അല്ലഖ തമീമതൻ ഫഖദ് അശ്റക, ആരിതുപോലുള്ള ഏലസ ഉറുക്ക് പോലുള്ളത് കെട്ടിയോ അവൻ ശിർക്ക് ചെയ്തിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, ഈ ഉമ്മത്തിൽ എത്ര എത്ര ആളുകൾ ഇതുപോലുള്ള ഒരുപാട് ചരടുകളും തകിടുകളും ശരീരത്തിൽ കാണുന്നിടത്തും കാണാത്തടത്തുമൊക്കെ കെട്ടി നടക്കുന്നു. എവിടെയൊക്കെ ഉണ്ട്? കണ്ണേറ് തട്ടാതിരിക്കാൻ, സെഹർ ബാധിക്കാതിരിക്കാൻ, ഉപദ്രവം ബാധിക്കാതിരിക്കാൻ, ഇങ്ങനെ പലതിനും വേണ്ടിയും ഇങ്ങനെ പലതും ശരീരത്തിൽ കെട്ടുന്നു. വാഹനങ്ങളിൽ കെട്ടിത്തൂക്കുന്നു, വീടുകളിൽ കെട്ടിത്തൂക്കുന്നു, പലയിടത്തും. ഇതാണത്രേ അവൻ എന്നെ ഉപകാരം കൊണ്ടുവന്ന് തരുന്നതും അവനിൽ നിന്ന് ഉപദ്രവങ്ങൾ തടുക്കുന്നതും ഈ കെട്ടിയ സാധനമാണെന്ന് വിശ്വസിച്ചാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ശിർക്കായി തീരും അത്. ഇനി അതല്ല, അല്ലാഹു ഇതൊരു കാരണമാക്കിയിരിക്കുന്നു എന്ന് വിശ്വസിച്ചാൽ പോലും അത് ശിർക്കാണ്, ചെറിയ ശിർക്കിൽ അത് പെടും. ചെറുതെന്ന് വാക്കിലേ ചെറുതുള്ളൂ, അത് ഗൗരവത്തിൽ വൻപാപങ്ങളെക്കാൾ വലുതാണ്. സുബ്ഹാനല്ലാഹ്, ഇങ്ങനെയുള്ള ശിർക്കാണ്, ശിർക്കിന്റെ ചിഹ്നങ്ങളാണ്, ശിർക്കിന്റെതാണ് ഇതുപോലുള്ള ഏലസുകൾ, ഉറുക്കുകൾ, ചരടുകളെല്ലാം. മുസ്ലിം ഉമ്മത്ത് ഇതുപോലുള്ളത് കെട്ടി നടന്നവരായിരുന്നില്ല, അവർ അള്ളാഹുവിൽ തവക്കുലാക്കിയവരായിരുന്നു. അള്ളാഹുവാണ് അവരിൽ നിന്ന് ഉപദ്രവങ്ങൾ നീക്കുന്നതെന്നും അവർക്ക് റഹ്മത്ത് ചൊരിയുന്നതെന്നും വിശ്വസിച്ചവരാണ് മുസ്ലിം ഉമ്മ. അതുപോലെ സഹോദരങ്ങളെ, പ്രകടമായ ശിർക്കിന്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ് ഇന്ന് മുസ്ലിം ഉമ്മത്തിൽ പലരിലും നാം കാണുന്ന അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ സത്യം ചെയ്യുക എന്ന കാര്യം. ചില ജാഹിലിയങ്ങൾ അള്ളാഹുവിന്റെ പേരിൽ സത്യം ചെയ്യാൻ തന്നെ പാടില്ല എന്ന് വിചാരിച്ചു നടക്കുന്നു. അള്ളാഹുവിന്റെ പേരിൽ സത്യം ചെയ്യരുത്, ബാക്കിയുള്ളവരുടെ പേരിൽ മാത്രമേ സത്യം ചെയ്യാൻ പാടുള്ളൂ. യഥാർത്ഥത്തിൽ ഹലിഫ് അത് അള്ളാഹുവിന്റെ ചെയ്യുന്നെങ്കിൽ നീ അള്ളാഹുവിന്റെ പേരിൽ മാത്രമേ സത്യം ചെയ്യാവൂ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരാൾ ഇങ്ങനെ സത്യം ചെയ്യുന്നത് കേട്ടു, വൽ കഅബ, കഅബയാണ് സത്യം എന്ന് ഒരാൾ സത്യം ചെയ്യുന്നത് ഇബ്നു ഉമർ കേൾക്കുകയുണ്ടായി. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ആദ്യമായി ഭൂമിയിൽ പടുത്തുയർത്തപ്പെട്ട ഭവനം ആണ് കഅബ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നി സമിഅ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, من حلف بغير الله فقد أشرك ആരെങ്കിലും അല്ലാഹുവല്ലാത്തവരുടെ പേരിൽ സത്യം ചെയ്താൽ അവൻ ശിർക്ക് ചെയ്തിരിക്കുന്നു. ഈമാൻ എന്താണെന്ന് ഇസ്ലാം എന്താണെന്ന് മനസ്സിലാക്കാത്ത ഒരുപാട് ആളുകൾക്ക് ഇന്ന് അല്ലാഹുവിന്റെ പേരിൽ കള്ളസത്യം ചെയ്യാൻ യാതൊരു മടിയുമില്ല. കള്ളസത്യം ചെയ്യും, എന്നാൽ ഏതെങ്കിലും ദർഗയിൽ ചെന്ന് എവിടെയെങ്കിലുമുള്ള തൂക്കിയിട്ട കയറ് പിടിച്ച് സത്യം ചെയ്യാൻ പറഞ്ഞാൽ അവനതാ വിറക്കുന്നു. ഹേയ്, അവിടെ പോയി കള്ളസത്യം ചെയ്താൽ അപ്പൊ ചോര ചർദ്ദിച്ച് മരിച്ചുപോകും. ആരാണ് ഇവൻ? അള്ളാഹുവിനെയാണോ ഇവൻ പേടിക്കുന്നത്? അതല്ല, ഈ പറയപ്പെട്ട ആളുകളെയാണോ? കഅബയോളം ശ്രേഷ്ഠതയുള്ള എന്താണ്, ഏത് മസ്ജിദാണുള്ളത്? അവിടെ പോലും അതിനെ പിടിച്ചു പോലും സത്യം ചെയ്യുമ്പോൾ സഹാബത്ത് ഇങ്ങനെയാണ് പറഞ്ഞതെങ്കിൽ ആരാണെന്നറിയാത്ത, മുസ്ലിമാണോ കാഫറാണെന്നോ അറിയാത്ത, ഏതോ തലക്ക് സ്ഥിരതയില്ലാത്ത ആള് പണ്ട് വന്നുവെന്നും എന്നിട്ട് അയാളെ ജീവനോടെ കുഴിച്ചിട്ടുവെന്നും ഒക്കെ ഇവർ തന്നെ പറയുന്ന കേന്ദ്രങ്ങളിൽ പോയി സത്യം ചെയ്യുന്ന മുസ്ലിമീങ്ങളുടെ അവസ്ഥ എന്താ? അവർക്കതിന് തെളിവുണ്ടാക്കി കൊടുക്കുന്ന, അവരെ കളവ് പറഞ്ഞ് പറ്റിക്കുന്ന മുസ്ലിയാക്കന്മാരുടെ അവസ്ഥ എന്താണ്? അള്ളാഹു ഉമ്മത്തിനെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ പേരിലല്ലാതെ സത്യം ചെയ്യാൻ പാടില്ല. മൻ കാന ഹാലിഫൻ ഫലിയഹ്ലിഫ് ബില്ലാ, സത്യം ചെയ്യുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ പേരിൽ മാത്രമേ സത്യം ചെയ്യാൻ പാടുള്ളൂ. വല്ലാഹി എന്നല്ലാതെ പറയരുത്. അബി എന്റെ ഉപ്പയാണ് സത്യം എന്ന് പറയരുത്. എന്റെ ഉമ്മയാണ് സത്യം എന്ന് പറയരുത്. നബിയാണ് സത്യം, എത്ര മുസ്ലിമീങ്ങളുടെ നാവിലൂടെ വരുന്ന വാക്കാണിത്. പാടില്ല, അള്ളാഹുവിന്റെ പേരിൽ മാത്രമേ സത്യം ചെയ്യാവൂ. അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ സത്യം ചെയ്യല്ലാതെ വാക്കിൽ വരുന്ന ശിർക്കാണ്. ഇതുപോലെ അള്ളാഹു ബറക്കത്ത് നിശ്ചയിച്ചിട്ടില്ലാത്ത കേന്ദ്രങ്ങളിൽ ചെന്ന് ബറക്കത്തെടുക്കൽ. അള്ളാഹു ഒരു ബറക്കത്തും വെച്ചിട്ടില്ല. ഏതെങ്കിലും ഒരു കല്ല്, ഒരു മരം, ഇതുപോലുള്ള സംഗതികൾ അവിടെ തൊട്ടും മണത്തും മുത്തിയും മണത്തും അവിടെ തടവിയുമൊക്കെ ബറക്കത്തെടുക്കുന്ന എത്ര എത്ര ആളുകൾ മക്കയിലേക്ക് ചെന്നാൽ എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉംറ ചെയ്തത്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് ചെയ്തത്? ഇതൊന്നും പഠിക്കാതെ പല ജാഹിലീങ്ങളും അങ്ങോട്ട് ചെല്ലും. ആരൊക്കെ എവിടൊക്കെ പോയി തൊടുന്നുണ്ടോ ഇവൻ അവിടെ പോയി തൊടും, ആരൊക്കെ എവിടെ പോയി തടവുന്നുണ്ടോ അവിടെ പോയി തടവും. എന്താണ് ചെയ്യേണ്ടതെന്നറിയില്ല. എന്താണ് സഹോദരങ്ങൾ, ഇതാണോ അള്ളാഹുവിന്റെ ദീൻ? അങ്ങനെയുള്ള കുറെ ആളുകളുണ്ട്, അവരെ പണം വാങ്ങി അങ്ങോട്ടേക്ക് ഒരു കച്ചവടം എന്ന നിലക്ക് ഉംറക്കും ഹജ്ജിനും ഒക്കെ പറഞ്ഞുവിടും. യഥാർത്ഥ ഉംറ എന്താണ്, ഹജ്ജ് എന്താണെന്ന് ഈ ഉമ്മത്തിന് പറഞ്ഞു കൊടുക്കുക. അവിടെ പോയി അവിടെ പല ജാതി ജാഹിലുകൾ വരും. ദീൻ എന്താണെന്ന് അറിയാതെ എങ്ങനെയോ അവിടെ എത്തിപ്പെട്ട ആളുകൾ അവർ ചെയ്യുന്നതൊക്കെ നോക്കി ചെയ്യും. ഇത് പാടുണ്ടോ? ഇല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ കേട്ട പ്രശസ്തമായ സംഭവമാണല്ലോ, ഹുനൈൻ യുദ്ധത്തിന്റെ സമയത്ത്. അതാ, മുശരിക്കുകൾക്ക് ഒരു മരമുണ്ടായിരുന്നു, അവരുടെ വാളുകൾ അവരവരുടെ കെട്ടിത്തൂക്കുകയും എന്നിട്ട് അതിൽ നിന്ന് വറക്കത്തെടുക്കുകയും ചെയ്യും. അപ്പോ ഇസ്ലാമിലേക്ക് അടുത്തായി കടന്നു വന്ന ചില ആളുകൾ ഉണ്ടായിരുന്നു. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, യാ റസൂലുള്ളാഹ് ഇജ്അൽ ലനാ ജാത അൻവാത് കമാ ലഹും ജാത അൻവാത്. നബി, അവർക്ക് ജാത അൻവാത് എന്ന ഈ ആയുധങ്ങൾ കെട്ടിത്തൂക്കി വറക്കത്തെടുക്കുന്ന മരമുള്ളതുപോലെ ഞങ്ങൾക്കും അങ്ങനെ ഒരു മരം നിശ്ചയിച്ചു തന്നാലും. അള്ളാഹുന്റെ റസൂലിനോടാണ് അവർ ചോദിക്കുന്നത്. അവർക്കുള്ളത് പോലെ ഒന്ന് ഞങ്ങൾക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സുബ്ഹാനല്ലാഹ് ഹാദാ കമാ ഖാല മൂസ ഖാല ഖൗമു മൂസ ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ. സുബ്ഹാനല്ലാഹ്, ഇത് മൂസ നബിയോട് ഖൗമ് ചോദിച്ചതുപോലെയാണ്. അവരിങ്ങനെ പോകുമ്പോ അതാ കുറച്ചാളുകൾ ഒരു ബിംബത്തിനു ചുറ്റും അതിനെ ഇബാദത്ത് ചെയ്ത് ചുറ്റിക്കൂടുന്നത് കണ്ടു. അപ്പൊ അവര് പറഞ്ഞതായി അള്ളാഹു ഖുർആനിൽ നമ്മോട് പറഞ്ഞിട്ടുണ്ട്, ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ. ഓ മൂസ, അവർക്ക് ഇലാഹുള്ളതുപോലെ ഞങ്ങൾക്കും, അവർക്ക് കുറെ ഇലാഹുകൾ ഉള്ളതുപോലെ ഞങ്ങൾക്കും കണ്ടാരാധിക്കാൻ പറ്റിയ ഒരു ഇലാഹിനെ ഏർപ്പെടുത്തി തന്നാലും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനിലെ ഈ വാക്കുദ്ധരിച്ചു പറയുന്നു, ഇതുപോലെയാണ് നിങ്ങൾ ചോദിച്ച ചോദ്യം. എന്നിട്ട് അവിടുന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി ലതർകബുന്ന സുന്നത മൻ കാന ഖബ്ലകും. അല്ലാഹുവാണ് സത്യം, എന്റെ നഫ്സാനുടെ കയ്യിലാണോ ആ റബ്ബ് തന്നെ സത്യം. നിങ്ങൾക്ക് മുമ്പുള്ളവരുടെ ചര്യ, പിഴച്ചുപോയ പഴയ സമുദായങ്ങളുടെ മാർഗം നിങ്ങൾ സ്വീകരിക്കുക തന്നെ ചെയ്യും. ഇതാ ഇന്ന് കാണുന്നത് അതല്ലേ? അള്ളാഹു ബറക്കത്ത് നിശ്ചയിച്ചിട്ടില്ലാത്ത വസ്തുക്കളിലും കല്ലിലും മരത്തിലുമൊക്കെ ബറക്കത്തെടുക്കുന്ന ആളുകൾ. അള്ളാഹു ബറക്കത്ത് നിശ്ചയിച്ചതിൽ മാത്രമേ നമ്മൾ ബറക്കത്ത് തേടാവൂ. ജംസം പോലെ അതിൽ അള്ളാഹു ബറക്കത്ത് നൽകിയിരിക്കുന്നു. അത് ബറക്കത്ത് ഉദ്ദേശിച്ച് രോഗം മാറാനൊക്കെ ഉദ്ദേശിച്ച് നമുക്കത് കുടിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. അതല്ലാതെ ഒന്നിലും യാതൊരു ബറക്കത്തുമില്ല. നിങ്ങൾ കേട്ടിട്ടില്ലേ മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹജറുൽ അസ്വദ് സ്വർഗത്തിൽ നിന്ന് താഴേക്ക് കൊണ്ടുവരപ്പെട്ട കല്ലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കല്ലാണ്. അതിന്റെ മുന്നിൽ നിന്ന് പറഞ്ഞത് എന്താണ്? അഅലമു ഇന്നക ഹജറുൻ ലാ തബുറു വലാ തൻഫഅ. ഇമാം ബുഖാരി മുസ്ലിമും ഉദ്ധരിച്ചിരിക്കുന്നു. ഉമർ അതിന്റെ മുന്നിൽ നിന്ന് ആളുകളെ കേൾപ്പിക്കാനായി പറഞ്ഞു, എനിക്കറിയാം നീ ഒരു കല്ലു മാത്രമാണ്, ഉപകാരം ചെയ്യാനോ ഉപദ്രവം ചെയ്യാനോ നിനക്ക് സാധ്യമല്ല. ولولا اني رايت رسول الله صلى الله عليه وسلم يقبلك ما قبلتك. الله عند رسول നിന്നെ ചുംബിക്കുന്നത് ഞാൻ കണ്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ നിന്നെ ചുംബിക്കുമായിരുന്നില്ല. رضي الله عنه. നോക്കൂ ഉമറിന്റെ എത്ര നല്ല വാക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തിബാഇ ചെയ്യുക, കാരണം റസൂലുള്ളാഹി ഇത്തിബാഇ ചെയ്യൽ ദീനാണ്, അല്ലാഹുവിന്റെ ഇബാദത്താണ്. അത് കല്ലിനും മരത്തിനുമുള്ള ഇബാദത്തല്ല, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരിക്കൽ. അതുകൊണ്ടാണ് ബൈഅത്തുർ റിദ്വാൻ നടന്ന മരം ഒരു മരത്തിന്റെ കീഴിൽ വെച്ചാണ് മഹത്തായ ബൈഅത്തുർ റിദ്വാൻ നടന്നത്. 1400-ൽ അധികം വരുന്ന സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈപിടിച്ച് മരണം വരെ യുദ്ധം ചെയ്യുമെന്ന ബൈഅത്ത് ചെയ്തു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടു വന്ന കിംവദന്തി അവർ കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ലാ യദ്ഖുലുന്നാറ അഹദുൻ മിമ്മൻ ബായഅ തഹ്ത അശ്ജറ. ആ മരത്തിന് കീഴെ വെച്ച് ബൈഅത്ത് ചെയ്ത ഒരാളും നരകത്തിൽ പ്രവേശിക്കുകയില്ല. അങ്ങനെയുള്ള മരമാണ്. പിന്നീടത് അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ കാലമായപ്പോൾ ചില ആളുകൾ അങ്ങോട്ട് ചെല്ലാൻ തുടങ്ങി. അവിടെ വെച്ച് അവിടെ ഒരു പ്രത്യേകതയുണ്ടെന്ന നിലക്ക് അങ്ങോട്ട് ചെല്ലുക, ഉമർ ആ മരം മുറിച്ചു നീക്കാൻ കൽപ്പിച്ചു. ഹോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ബൈഅത്ത് ചെയ്ത ഒരു മരം, ഒരു ഓർമ്മക്ക് അവിടെ നിന്നോട്ടെ, അത് ഇസ്ലാമിന്റെ പൈതൃകം എന്ന നിലക്ക് സംരക്ഷിക്കാം, അതൊരു മ്യൂസിയമാക്കി മാറ്റാം എന്നാണ് ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തീരുമാനിച്ചത്, മുറിച്ചു നീക്കിയത്. കാരണം ദീനിന്റെ മഖാസിദുകൾക്ക് വിരുദ്ധമാണ് ഇത്. ഇങ്ങനെയുള്ള ചരിത്രമെന്നും പൈതൃകമെന്നും പറഞ്ഞ് അവസാനം പിന്നീട് ജനങ്ങളെ ഇബാദത്ത് ചെയ്യുന്നതിലേക്ക് എത്തുന്ന രൂപത്തിൽ പലതും അങ്ങനെ തന്നെ നിലനിർത്തുന്നത് പാടില്ലാത്തതാണ്. ശിർക്കിലേക്ക് പോകുന്ന എല്ലാ വാതിലും അടച്ചു അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് ആ നബിയിൽ നിന്ന് ദീൻ പഠിച്ച സഹാബത്തിന്റെ മാർഗവും സഹോദരങ്ങളെ അതായിരുന്നു. ഇന്നിതാ കല്ലും മരവും മാത്രമാണോ ജീവനുള്ള മനുഷ്യർ, അവരെ തൊട്ടും മണത്തും അവരെ മുത്തിയുമൊക്കെ ബറക്കത്തെടുക്കുന്ന എത്രയോ ആളുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മുബാറക്കാണ്. അവിടുത്തെ ശരീരത്തിൽ ബറക്കത്തുണ്ട്, അവിടുത്തെ ഉമിനീരിൽ ബറക്കത്തുണ്ട്, അവിടുത്തെ മുടിയിൽ ബറക്കത്തുണ്ട്. സഹാബത്ത് അതിൽ നിന്ന് ബറക്കത്തെടുത്തിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്തുള്ള കാര്യമാണത്. അവിടുത്തെ മുടി പോലുള്ളത് സഹാബത്തിന്റെ കയ്യിൽ, താബിഈകളുടെ കയ്യിൽ ബാക്കിയുള്ള കാലത്ത് അവരതിൽ നിന്ന് ബറക്കത്തെടുത്തിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചതാണത്. എന്നാൽ അത് ഒന്നുപോലും ബാക്കിയില്ലാത്ത നിലക്ക് ഇന്ന് ഭൂമിയിൽ നിന്ന് നീങ്ങിയിരിക്കുന്നു. ഇന്ന് എവിടെ ദുനിയാവിൽ എവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയാണെന്നോ നബിയുടെ മറ്റു വല്ല അവശിഷ്ടങ്ങളുമാണെന്നോ പറഞ്ഞ് നിലനിൽക്കുന്നത് ഒന്നിനും നബിയിലേക്ക് വരെ എത്തുന്ന സനദില്ല, സഹിഹായ സനദില്ല, തെളിയിക്കാൻ സാധ്യമല്ല. മറിച്ച് അത് നീങ്ങിപ്പോയ ഒരു കാര്യമാണ്. എന്നാൽ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ്. ഈ ഉമ്മത്തിൽ ഏറ്റവും അഫ്ളൽ നബി കഴിഞ്ഞാൽ അബൂബക്കർ സിദ്ദീഖാണ് റളിയല്ലാഹു അൻഹു. ഒരാളും അബൂബക്കറിന്റെ മുടിയിട്ട വെള്ളം കുടിക്കാൻ വന്നില്ല, അബൂബക്കറിനെ തൊട്ട് പറക്കത്തെടുക്കാനോ അബൂബക്കറിനെ മുത്തി പറക്കത്തെടുക്കാനോ വന്നില്ല. ഈ ഉമ്മത്തിലെ ഏറ്റവും മഹാന്മാരായ ആളുകളുടെ സ്ഥിതിയാണ്. എന്നാൽ ഇന്ന് നോക്കൂ, ഇങ്ങനെ ജീവനുള്ള മനുഷ്യരെ ആരാധിക്കുന്ന എത്ര എത്ര ആളുകളുണ്ട്. അവർ ഇബാദത്തെന്ന് സമ്മതിക്കുന്നില്ലെങ്കിലും പല പല ശൈഖന്മാരെയും തങ്ങന്മാരെയും തരീഖത്തിന്റെ ഖലീഫമാരെയും ഒക്കെ ഇതുപോലെ തൊട്ടും മുത്തും മണത്തും ബറക്കത്തെടുക്കുന്ന എത്ര എത്ര ജുഹാലുകൾ, വിവരം കെട്ട ആളുകൾ, അവരതിന് കൊണ്ടുപോകുന്ന ബദാലത്തിന്റെ നേതാക്കന്മാർ എത്രയുണ്ട്. അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അറവ് നടത്തുന്നവർ, വഹീദ്ദീൻ ശേഖിന് വേണ്ടി നേർച്ചയാക്കിയ കോഴി, ഉള്ളാളത്തെ ദർഗയിലേക്ക് നേർച്ചയാക്കിയ ആടാണ്, അതുപോലെ നാഗൂറിലേക്ക് നേർച്ചയാക്കിയ കാളയാണ്. ഈ നാട്ടിലൊക്കെ വന്നിരുന്ന എത്ര പ്രായമുള്ള ആളുകൾക്കറിയാം. അതിങ്ങനെ തലകുലുക്കി അത് വരും. എന്നിട്ട് അതിന്റെ കൂടെയുള്ള ഈ ചുരുക്കിന്റെ ഏത് കേന്ദ്രത്തിലും അതിന്റെ ചില സദനത്തുണ്ടാകും. അതിന്റെ സദന, അതിന്റെ കാവൽക്കാരായ ആളുകൾ, അവരെ പണിയെന്താണ്? അവരുടെ കള്ളക്കറാമത്ത് കഥകൾ പ്രചരിപ്പിക്കുക, അവിടെ ഇങ്ങനെ കൂടുക, അവിടെയുള്ള ആനുകൂല്യങ്ങൾ പറ്റുക. ഇങ്ങനെയുള്ള ആളുകളുടെ കയ്യിൽ പൈസ കൊടുക്കും, അല്ലെങ്കിൽ അതിന്റെ കഴുത്തിൽ തൂക്കിയിട്ട സഞ്ചിയിൽ പൈസ ഇട്ടു കൊടുക്കും. നോക്കൂ, അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ചയാക്കുന്ന മൃഗങ്ങൾ, അള്ളാഹു അല്ലാത്തവരുടെ പൊരുത്തം കിട്ടാൻ വേണ്ടി അവർക്ക് വേണ്ടി അറുക്കുന്ന നദർ, ഇത് എത്ര പേര് ചെയ്യുന്നുണ്ട് ഈ ഉമ്മത്തിൽ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പ്രസിദ്ധമായ ഹദീസാണ്, സഹീഹ് മുസ്ലിമിൽ കാണാം. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലഅനല്ലാഹു മൻ ദബഹ ലിഗൈരില്ലാഹ്, ലഅനല്ലാഹു മൻ ദബഹ ലിഗൈരില്ലാഹ്, അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അറുത്തവൻ അവനെ അള്ളാഹു ശപിച്ചിരിക്കുന്നു. അള്ളാഹു അല്ലാത്തവരുടെ പൊരുത്തത്തിന് വേണ്ടി അറക്കുക, ചിലപ്പം ബിസ്മി കൂട്ടുന്നുണ്ടാവും. ചില ആളുകൾ പറയുമ്പോൾ ബിസ്മില്ലാന്ന് ചൊല്ലിയിട്ടാണ് അറക്കുന്നത്. ആർക്കു വേണ്ടി അറക്കുന്നത്? അള്ളാഹു അല്ലാത്തവരുടെ പൊരുത്തം നേടാനാണെങ്കിൽ, മരിച്ചുപോയവരും അല്ലാത്തവരുമായ ശൈഖന്മാരുടെ തൃപ്തിക്ക് വേണ്ടിയാണ് നീ അറക്കുന്നതെങ്കിൽ ഇത് അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടിയുള്ള അറവാണ്. ഇന്ന സലാത്തി വ നുസുക്കി ومحياي ومماتي لله رب العالمين رب العالمين لا شريك له എന്നല്ല നീ പറയുന്നത്? ഇന്ന സലാത്തി വനുസുക്കി, എന്റെ നിസ്കാരവും എന്റെ ബലികർമ്മവും എല്ലാം എന്റെ ജീവിതവും മരണവും എല്ലാം അല്ലാഹുവിനാ. لا شريك له وبذلك امرت, അവനൊരു പങ്കാളിയുമില്ല, അതാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്, അതിനാണ് ഞാൻ എന്നോട് കൽപ്പിച്ചിരിക്കുന്നത് അക്കാര്യമാണ് എന്ന് പറയുന്ന നീ എങ്ങനെ അല്ലാഹു അല്ലാത്തവർക്ക് അവർക്ക് വേണ്ടി അറവ് നടത്തും? മുസ്ലിം ഉമ്മത്തിൽ വ്യാപകമായിരിക്കുന്നു ഇക്കാര്യം. മുസ്ലിയാക്കന്മാർ അതിന് കള്ളത്തെളിവുകൾ, ദീനിന് നേരെ വിരുദ്ധമായ കാര്യങ്ങൾ തെളിവായി പറഞ്ഞു കൊടുക്കുന്നു. എങ്ങനെയാണ് ശിർക്കിന് തെളിവുണ്ടാവുക? അള്ളാഹുവിന്റെ മുഴുവൻ നബിമാരെയും അവൻ അയച്ചത് ശിർക്കിനെതിരിലാണ്. അള്ളാഹുവിന്റെ മുഴുവൻ കിതാബുകളും അവൻ ഇറക്കിയത് തൗഹീദ് പഠിപ്പിക്കാനാണ്. പിന്നെങ്ങനെയാണ് ശിർക്കിന് തെളിവുണ്ടാവുക? നോക്കൂ, ഇതുപോലെ ചരിത്രത്തിലെ ഏതെങ്കിലും ഒരറ്റത്തുള്ള വാൽ അത് ദുർവ്യാഖ്യാനിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കും. വ്യക്തമായ ബുർഹാൻ ഒരിക്കലും അവർക്കില്ല. അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു തേടുന്ന ആളുകൾക്ക് യാതൊരു ബുർഹാനുമില്ല, വ്യക്തമായൊരു തെളിവുമില്ലെന്ന് അള്ളാഹു പറഞ്ഞിട്ടുള്ളതാണ്. അതുപോലെ ശിർക്കായ കാര്യമാണ്, കുഫറാകുന്ന കാര്യമാണ് സിഹർ ചെയ്യുക എന്നത്. സിഹർ, അതിനെക്കുറിച്ച് അള്ളാഹു പറഞ്ഞു, വലഖദ് അലിമു ലമൻ ഇഷ്തറാഹു മാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്, അവരറിഞ്ഞിട്ടുണ്ട് ആരാണോ അത് വിലക്ക് വാങ്ങിയത്, അവൻ ആഖിറത്തിൽ യാതൊരു ഓഹരിയുമില്ല, ഒരോഹരിയുമില്ല അവന്, അവന്റെ അമൽ മുഴുവൻ പൊളിഞ്ഞുപോയത് കുഫ്റാണ്, സിഹർ ചെയ്യുക എന്നത്. എത്ര എത്ര മുസ്ലിം ഉമ്മത്തിൽ ആളുകൾ, വിവരമില്ലാത്ത ആളുകൾ സാഹിറന്മാരെ സമീപിച്ച് സിഹർ ചെയ്യുന്നു ഇന്നാളുകൾക്കെതിരിൽ. ചില ആളുകളാകട്ടെ തങ്ങൾക്ക് സിഹർ ബാധിച്ചു എന്നതുകൊണ്ട് മറുസിഹർ ചെയ്യുന്നു. മുസ്ലിയാക്കന്മാർ പറഞ്ഞു കൊടുക്കും, അത് കുഴപ്പമില്ല, സിഹർ രണ്ടു തരമുണ്ട്, ഒന്ന് നല്ലത്, ഒന്ന് മോശമായത്. ഏതാണ് ഈ നല്ലതും മോശമായതും? എന്താണ് ഇത് തമ്മിൽ വേർതിരിക്കാനുള്ള അതിർവരമ്പ് എന്താണ്? യാതൊരു അതിർവരമ്പില്ല. മുസ്ലിയാർക്ക് പറ്റാത്തത് അയാൾ അവസാനം റഫർ ചെയ്യും അയാളെക്കാളും വലിയ പിശാചിന്റെ അടുത്തേക്ക്, അത് ചിലപ്പോൾ വേറെ ദീനിന്റെ ആളായിരിക്കും, ബിംബങ്ങൾ ആരാധിക്കുന്ന മുശ്രിക്കും കാഫിറുമായിരിക്കും. പിന്നെ സാധിക്കാത്ത ഇവർ അങ്ങോട്ടേക്ക് റഫർ ചെയ്യും, അയാൾക്ക് സാധിക്കാത്തത് ഇങ്ങോട്ടേക്കും. ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഔലിയാഉ ഷൈത്താൻ, ഷൈത്താന്റെ ഔലിയാക്കൾ തമ്മിൽ പരസ്പരം ബന്ധമുണ്ട്. അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കും. മുസ്ലിയാർ പറഞ്ഞുകൊടുക്കും ഇത് സിഹറാണ്, സിഹർ ബാധിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എന്ത് ചെയ്യണം? മറു സിഹർ ചെയ്യണം, പകരം ചെയ്യണം, അത് കുഴപ്പമില്ലാത്തതാണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കും. സഹോദരങ്ങൾ, ഇത് കുഫറാണ്, ഇസ്ലാം എന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. ഒരുവൻ സാഹിറാകുന്നത് ഇതാ ഈ മിമ്പറിന്റെ മുകളിൽ നിന്ന് ഒരിക്കലും പറയാൻ പോലും സാധിക്കാത്ത ഏറ്റവും വൃത്തികെട്ട ശൈത്താന്റെ അനുയായിയാകാൻ അവനെ എല്ലാ നിലക്കും സഹായിക്കുന്ന വൃത്തികെട്ട മ്ലേച്ഛമായ പ്രവർത്തനങ്ങൾ ചെയ്താലേ ഒരുവൻ സാഹിറാവുകയുള്ളൂ. ഇസ്ലാമിക ഭരണകൂടമുണ്ടെങ്കിൽ സാഹിറിന്റെ വിധി ഹദ്ദു സാഹിർ ദർബത്തും ബിസൈഫ് എന്നാണ് മുൻഗാമികൾ പഠിപ്പിച്ചിട്ടുള്ളത്. അവന്റെ വാളുകൊണ്ട് അവനെ വെട്ടലാണ്, നിറ കൊല്ലനാണ്, സാഹിറിനെ കൊല്ലനാണ് ഇസ്ലാമിക ഭരണമൂടമുണ്ടെങ്കിൽ അവനുള്ള ശിക്ഷ. പക്ഷേ നമ്മുടെ നാട്ടിൽ നോക്കണം, സിഹറിന്റെ ഉസ്താദ് ഇസ്മിന്റെ ഉസ്താദാണ്, പ്രത്യേക അയാളെ ബഹുമാനിക്കും. ഒരു മദ്രസയിൽ അഞ്ചാറ് ഉസ്താദുമാരുണ്ടെങ്കിൽ ഒരാൾ ഇസ്മിന്റെ ഉസ്താദാണെങ്കിൽ അയാൾക്ക് പ്രത്യേക ബഹുമാനമാണ്. ഹേയ്, അത് ഇസ്മിന്റെ ഉസ്താദാണ്. ഇസ്ലാമിക ഭരണമുണ്ടെങ്കിൽ തലവെട്ടിക്കൊല്ലേണ്ട സാധനമാണത്, എന്നിട്ട് അവനാണ് ബഹുമാനിക്കുന്നത്. നഊദു ബില്ലാ. യുമ്മത്തിന് അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. സഹോദര, സിഹർ നിനക്ക് ബാധിച്ചിട്ടുണ്ടോ? നിനക്ക് കണ്ണേർ ബാധിച്ചിട്ടുണ്ടോ? നിനക്ക് എന്ത് ബാധിച്ചാലും വയ്യം സസ്കല്ലാഹു ബിദുറിൻ ഫലാ കാശിഫ ലഹു ഇല്ലാഹു, നിനക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടായാൽ അള്ളാഹു അല്ലാതെ ആരുണ്ടത് നീക്കിത്തനാൻ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മാർഗങ്ങളാണ് നീ അതിന് സ്വീകരിക്കേണ്ടത്. നീ അള്ളാഹുവിനോട് ദുആ ചെയ്യുക, അള്ളാഹുവിനോട് ധാരാളമായി ദുആ ചെയ്യുക, അവനാണ് മാറ്റി തരേണ്ടത്. നീ അവന്റെ ഖുർആൻ ധാരാളമായി പാരായണം ചെയ്യുക, അത് ഓതുക, അത് കയ്യിലൂതുക, അത് ശരീരത്തിൽ തടവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സഹീഹായ ദുആകൾ, അതുപോലെ സഹീഹായ ഹദീസുകളിൽ വന്നിട്ടുള്ള ദുആകൾ, ദിക്റുകൾ, ഇതെല്ലാം നീ പഠിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രൂപത്തിൽ ഇത് മാറാൻ എന്താണോ ചെയ്യേണ്ടത് അത് നീ ചെയ്യുക. അതല്ലാതെ ഇതുപോലെ ശിർക്കിന്റെയും കുഫറിന്റെയും ആളുകളുടെ അടുത്ത് ചെന്നാൽ നിനക്ക് താൽക്കാലികമായ പ്രയോജനം കിട്ടിയേക്കും. എന്ത് കാര്യം, നിന്റെ ദീൻ നശിച്ചില്ലേ? ആകാശഭൂമികൾ മുഴുവൻ പകരമായി നിനക്ക് കിട്ടിയാലും നിന്റെ ദീൻ പകരം കൊടുക്കേണ്ടി വന്നാൽ, നീ മുശ്രിക്കായി തീർന്നാൽ, കാഫിറായി തീർന്നാൽ പിന്നെന്താണ് കാര്യം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇജ്തനിബു വസ്സബഅൽ മൂബിഖാത്, ഏഴ് നശിപ്പിച്ചു കളയുന്ന പാപങ്ങൾ അത് നിങ്ങൾ വെടിയുക എന്ന് പറഞ്ഞതിൽ രണ്ടാമത് എണ്ണിയത് ഷിർക്കിന്റെ തൊട്ടുടനെ എണ്ണിയത് സിഹറിനെയാണ്. അഷ്ർക്കു ബില്ലാഹ് വസ്സിഹർ, അഷ്ർക്കു ബില്ലാഹ് വസ്സിഹർ, ഒന്നാമത്തത് ഷിർക്കും രണ്ടാമത്തത് സിഹറുമാണ്. എന്നിട്ട് അത് ചെയ്യുന്ന, മറു സിഹർ ചെയ്യുന്ന എത്ര എത്ര ആളുകൾ, അതിന് അവരതിലേക്ക് കൊണ്ടുപോകുന്ന മുസ്ലിയാക്കന്മാർ ആളുകൾ എന്തെങ്കിലും ശരീരത്തിലോ അവരുടെ സമ്പത്തിലോ എന്തെങ്കിലും പ്രയാസം വരുമ്പോഴേക്കും ബേജാറായി പോവുകയാണ്. പിന്നെ അവന് ദീൻ വേണ്ട, പിന്നെ അവൻ ഇതുവരെ അവൻ പഠിച്ചു വെച്ച തൗഹീദ് അവന് വേണ്ട. അവനെ അത് അവന്റെ ബന്ധുക്കൾ ബേജാറായിട്ടുള്ളവനെ പിടിച്ചു കൊണ്ടുപോകുന്നു. ഏതെങ്കിലും തങ്ങളുടെ അടുത്തേക്ക്, ജോൽസന്റെ അടുത്തേക്ക്, ഇതുപോലെ ഇസ്മിൻ ഉസ്താദ് എന്നറിയപ്പെടുന്ന ആളുകളുടെ അടുത്തേക്ക്, ഭാവി അറിയാൻ ഇതുപോലുള്ള ആളുകളുടെ അടുത്തേക്ക് ചെല്ലുന്ന ആളുകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അതാ അറാഫൻ ഫസഅലഹു അൻ ശൈഇൻ ലം തുഖ്ബൽ ലഹു സലാത്തുൻ 40 ലൈല. ആരെങ്കിലും ഒരു ഭാവി അറിയാമെന്ന് പറയുന്നവന്റെ അടുത്തേക്ക് ചെന്നു അവനോട് വല്ലതും ചോദിച്ചു, 40 ദിവസത്തെ നിസ്കാരം സ്വീകരിക്കുകയില്ല. വെറുതെ ചോദിച്ചാൽ മതി, എന്നാൽ തന്നെ 40 ദിവസത്തെ നിസ്കാരം പോയി. അപ്പൊ ഭാവിയിൽ മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട നിസ്കരിക്കുന്നവനും ഭാവിയിൽ ഇതുപോലുള്ള ശിർക്കന്മാരുടെ അടുത്തേക്ക് പോകുമെന്നത് കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയുന്നത്. നിസ്കരിക്കാത്തവനല്ല പോകുന്നത്, നിസ്കരിക്കുന്നവനാണ് പോകുന്നത്. ഇത് വെറുതെ പോയാൽ അവനോട് ചോദിച്ചാൽ, ഇമാം മുസ്ലിമിന്റെ ഹദീസാണ്. അതുപോലെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അതാ ഹായിദൻ ഔ ഇംറഅത്തൻ ഫി ദുബുരിഹ ഔ കാഹിനൻ ഫസദ്ദഖഹു ബിമാ യഖൂൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ഇതുപോലുള്ള ഭാവി അറിയാമെന്ന് വാദിക്കുന്നവർ പറയുന്നത് വിശ്വസിച്ചാലോ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തായി കാഫിറായി പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര മ്ലേച്ഛമായ കാര്യങ്ങളുടെ കൂടെയാണ് ഇതിനെ ചേർത്ത് പറഞ്ഞതെന്ന് നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ അതാ ഹായിദൻ, ആരെങ്കിലും ഒരു ഹയദുള്ള പെണ്ണ്, ആർത്തവ ഉണ്ടായിരിക്കെ ആ പെണ്ണുമായി ഒരാൾ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു, അയാൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു, അവിമ്രഅതം ഫി ദുബുരിഹ, അല്ലെങ്കിൽ ഒരു പെണ്ണിനെ അവളുടെ പ്രവേശിപ്പിക്കാൻ പാടില്ലാത്ത ഭാഗത്തുകൂടെ അവൻ പ്രവേശിപ്പിച്ചു, അവളുടെ പിന്ദ്വാരത്തിലൂടെ പ്രവേശിപ്പിച്ചു, അതുപോലെ ആരാണോ ഒരു ജോൽസന്റെ അടുത്ത് ചെന്നു എന്നിട്ട് അവൻ പറയുന്നത് വിശ്വസിച്ചു, ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര മ്ലേച്ഛകരമായ, വൃത്തികെട്ട, അള്ളാഹുവിന്റെ കോപത്തിന് കാരണമാകുന്ന കാര്യങ്ങളുടെ കൂടെയാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനെ പറഞ്ഞതെന്ന് നോക്കൂ. ഭാവി അറിയാമെന്ന് പറയുന്ന തങ്ങന്മാരാകട്ടെ, അവൻ തങ്ങളാകട്ടെ, ഏതാകട്ടെ, അവന്റെ ജാതി ഏതാകട്ടെ, ചെയ്യുന്നത് പ്രചരിപ്പിക്കുന്നത് ശിർക്കാണോ, ഇസ്ലാമിൽ അവനും ഇവനുമൊക്കെ കണക്കാണ്. തങ്ങളെന്നും പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. ഇവൻ ജോത്സ്യനും അവൻ തങ്ങളുമാണെങ്കിൽ ഈ കാര്യം ഒന്നാണെങ്കിൽ അവൻ ഇരിക്കുന്നത് ഭാവി അറിയാമെന്ന് പറഞ്ഞിട്ടാണോ? ഇസ്ലാമിന്റെ കണ്ണിൽ രണ്ടിനും ഒരേ സ്ഥാനമാണുള്ളത്. ഇതാ ഇതുപോലെ മുസ്ലിം ഉമ്മത്ത് ഇന്ന് പെട്ടിട്ടുള്ള മറ്റൊരു ഷിർക്കിന്റെ കാര്യമാണ് ശകുനം നോക്കുക എന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത്തിയറത്തു ശിർക്കുൻ, അത്തിയറത്തു ശിർക്കുൻ സലാസ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്ന് തവണ പറഞ്ഞു, തിയറത്തു ശിർക്കാൻ, തിയറത്തു ശിർക്കാൻ, തിയറത്തു ശിർക്കാൻ. ശകുനം നോക്കുക, ഒരു പക്ഷി ഒരു മൈനയെ കണ്ടു, അപ്പൊ ഇങ്ങനെ രണ്ടെണ്ണത്തിനെ കണ്ടാൽ ഇങ്ങനെ, ഇരട്ട സംഖ്യയിൽ കണ്ടാൽ ഇങ്ങനെ, ഒറ്റ സംഖ്യയിൽ കണ്ടാൽ ഇങ്ങനെ, ഇരട്ട സംഖ്യയിൽ കണ്ടാൽ ഖൈർ വരും അല്ലെങ്കിൽ നേരെ തിരിച്ച്, ഒറ്റ സംഖ്യയിൽ കണ്ടാൽ ശർറു വരും അല്ലെങ്കിൽ നേരെ തിരിച്ച്. ഇതുപോലുള്ള വിശ്വാസങ്ങൾ ശിർക്കാണെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമെ നിനക്ക് പറഞ്ഞു തരുന്നു. ഇതൊക്കെയും മറ്റുള്ള സമുദായങ്ങളിൽ നിന്ന് മുസ്ലിം ഉമ്മത്തിലേക്ക് പകർന്നു കിട്ടിയ ശിർക്കിന്റെ അടയാളങ്ങളാണ്. ഇനി ജാതകം നോക്കൽ മാത്രമേ വരാൻ ബാക്കിയുള്ളൂ, ബാക്കിയെല്ലാം ഒരുവിധം ഒക്കെ മുസ്ലിയാക്കന്മാർ അതിന് ചില അറബി പേരിട്ട് ഈ ഉമ്മത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അള്ളാഹു നമ്മെ ശിർക്കിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ, ഈ ഉമ്മത്തിനെ അള്ളാഹു സുബ്ഹാനഹു വതആല തൗഹീദിൽ ഉറപ്പിച്ചു നിർത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സഹോദരങ്ങളെ, ഇതുപോലുള്ള ജോത്സ്യന്മാരുടെയും തങ്ങന്മാരുടെയും അടുത്ത് ഭാവി അറിയാനും എന്താണ് ഉണ്ടായ ബുദ്ധിമുട്ട്, എന്താണ് ആ വീട്ടിൽ താമസം തുടങ്ങിയതിനു ശേഷം അങ്ങനെ ഒരാൾക്ക് അസുഖം ഭേദമാകുമ്പോൾ അടുത്ത ആൾക്ക് വരും, മോളുടെ കല്യാണം അന്വേഷിക്കുന്ന നടക്കുന്നില്ല, മോന്റെ നടക്കും, മോന്റെ ജോലി ശരിയാകുന്നില്ല, എന്താണ് അറിയാൻ, എന്താണെന്നറിയാൻ ചെല്ലുന്നു. അപ്പോ ചെല്ലുമ്പോ തന്നെ ജോത്സ്യം പറയുന്നു, ഇന്നതല്ലേ പേരിന്നതല്ലേ, ഇന്ന നാട്ടിൽ നിന്നല്ലേ വരുന്നത്, പ്രയാസം ഇങ്ങനെയൊക്കെയാണല്ലേ എന്ന് ചോദിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ജോത്സ്യന്മാരെ കുറിച്ച് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, ലൈസു ബിശൈ, അവരൊരു ചുക്കുമല്ല, അവരൊന്നുമല്ല എന്ന് പറഞ്ഞു. സഹീഹുൽ ബുഖാരിയിൽ കാണാം. അപ്പൊ സഹാബത്ത് ചോദിച്ചു, നബിയെ അവർ പറയുന്ന ചിലത് സത്യമാകുന്നുണ്ടല്ലോ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, അത് ശൈത്താൻ, അവൻ ചില കാര്യങ്ങൾ ഈ അവന്റെ വലിയായ ഈ സാഹിറിന്റെ കാതിൽ കുറുകി കൊടുക്കുന്നതാണ്. അവൻ അതിന്റെ കൂടെ 100 കളവുകൾ ചേർത്ത് ജനങ്ങളോട് പറയും. ജാഹിലുകളായ ജനങ്ങൾക്ക് 100 കളവ് പ്രശ്നമല്ല, ഒന്ന് സത്യമായാൽ അവൻ അത് മതി. അവന്റെ അടുത്ത് പോയി 10,000 യാതൊരു ഫലവുമില്ലാതെ മടങ്ങിയിട്ടുണ്ടാവും, എന്നാൽ ഒരു 10 ജനത്തിന് സുഖമായിട്ടുണ്ടെങ്കിൽ ആ അയാളുടെ വെള്ളം കുടിച്ചപ്പോ അപ്പോഴാണ് സുഖമായിട്ടുള്ളത്, അയാൾ ഊതി കൊടുത്ത വെള്ളം അത് കുടിച്ചപ്പോഴാണ് സുഖമായിട്ടുള്ളത്. ആരാണ് ഇത്? സിഹറിന്റെയും ഷിർക്കിന്റെയും ആളുകൾ, സാഹിറന്മാരാണെന്ന് അവരുടെ ആളുകൾ തന്നെ വെളിപ്പെടുത്തിയ ഇതുപോലുള്ള ഖുറാഫാത്തിന്റെ ആളുകൾ. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ബടിയിലുള്ള ചിഹ്നങ്ങളാണ് ഞാൻ കെട്ടിക്കൊടുക്കുന്ന ഉറുക്കിലുള്ളത് എന്നാണ് ഇതുപോലുള്ള സാഹിറുകൾ അവകാശപ്പെടുന്നത്. അള്ളാഹുവിന്റെ ഖുർആനിൽ നമുക്ക് കാണാം, സിഹറിന്റെ ആളുകൾ എപ്പോഴും സിഹറിന്റെ ആളുകൾ അവർ യഹൂദികളാണ്. വറ്റബഅഉ മാ തത്ലു ശയാത്തീനു അലാ മുൽക്കി സുലൈമാൻ وَمَا كَفَرَ سُلَيْمَانُ وَلَكِنَّ الشَّيَاطِينَ كَفَرُوا يُعَلِّمُونَ النَّاسَ السِّحْرَ എന്ന് അല്ലാഹു പറഞ്ഞു. തൊട്ടു മുമ്പുള്ള ആയത്തിൽ എന്താ യഹൂദികളെ കുറിച്ചാണ്, അവർ അല്ലാഹുവിന്റെ കിതാബ് പിന്നിലേക്ക് വലിച്ചെറിഞ്ഞു, അല്ലാഹുവിന്റെ കിതാബ് വേണ്ട. وَتَبَعُوا مَا تَتْلُو الشَّيَاطِينُ عَلَى مُلْكِ سُلَيْمَانَ പകരം ശൈത്താൻമാർ അവർക്ക് പഠിപ്പിച്ചു കൊടുത്ത സിഹർ സ്വീകരിച്ചു. بِئْسَ الظَّالِمِينَ بَدَلًا ഈ ظالمുകൾക്ക് പകരം കിട്ടിയത് എത്ര മോശമാണ്. അല്ലാഹുവിന്റെ കിതാബ് ഒഴിവാക്കിയപ്പോൾ കിട്ടിയത് ശൈത്താൻമാരുടെ സിഹറാണ്, അത് പകരം കിട്ടി. അപ്പൊ അവരാണ് എന്നും സിഹറിന്റെ ആളുകൾ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരിൽ സിഹർ ചെയ്തതാരാ? യഹൂദിയാണ്, ലബീദ് ഇബ്നുൽ ആസം എന്ന യഹൂദി, അവനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരിൽ സിഹർ ചെയ്തത്. ഒരു മൂസാ നബിന്റെ ആളുകളാണെന്നാണ് അവകാശപ്പെടുന്നത്. ഇതായി പറയപ്പെടുന്ന സാഹിറുകളും അവകാശപ്പെടുന്ന നമുക്ക് മൂസാ നബി എന്നാണ് കിട്ടിയിട്ടുള്ളത് എന്ന്. ഇതിന്റെ ഒക്കെ പിന്നാലെ നടക്കുന്ന ആളുകൾ അവരുടെ അടുത്ത് ചെന്ന് മാറാത്ത കുറെ എണ്ണം ഉണ്ടാവും, എന്നാൽ ഏതെങ്കിലും 3-4 പരീക്ഷണമായി അള്ളാഹു ശിഫാ കൊടുത്താൽ അത് മതി. കഥകൾ ഇങ്ങനെ പ്രചരിക്കുന്നു. അതിന്റെ പിന്നാലെ ഒരുപാട് സ്ത്രീകൾ ഏത് ഫിത്നുണ്ടായാലും തട്ടിപ്പുണ്ടായാലും ആദ്യം അവരാണ് പിന്നാലെ പോവുക. മസീഹുദ്ദജ്ജാൽ വന്നാൽ അങ്ങനെ തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മുസ്ലിം അവന്റെ ഭാര്യയെയും പെങ്ങളെയും ഉമ്മാനെയും വീട്ടിലെ തൂണിൽ കെട്ടിയിടേണ്ട അവസ്ഥ വരും മസീഹുദ്ദജ്ജാൽ വന്നാൽ, ഒന്നാകെ ചെല്ലും. എന്നതുപോലെ അഖ്ലു കുറഞ്ഞ പല സ്ത്രീകളും ഇതുപോലുള്ള സാഹിറന്മാരുടെ പിന്നാലെ പോകുന്നു. അവരെന്തെങ്കിലും ഒരു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മതി, ഇത് ശൈത്താൻ ഓതിക്കൊടുത്തതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് അത് ജനങ്ങൾക്ക് വേണ്ട. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശൈത്താനാണ് ഇതുപോലുള്ള ജോത്സ്യന്മാരെ സഹായിക്കുക. എന്തിനു വേണ്ടി? ഇവനെ കൊണ്ട് 1,000 ആളുകളെ കാഫറാക്കാൻ സാധിക്കും. ശൈത്താൻ അതല്ലേ വേണ്ടത്? ഒരു സാഹിറിനെ കൊണ്ട് ഒരു സിനിമാ നടനെ കൊണ്ട് പഴപ്പിക്കുന്നതിനേക്കാളും ശൈത്താന് ആളുകളെ പഴപ്പിക്കാൻ സാധിക്കും. കാരണം ഒന്ന് ഹറാമിലേക്കാണ് കൊണ്ടുപോകുന്നതെങ്കിൽ ഇവൻ ശിർക്കിലേക്കാണ് കൊണ്ടുപോകുന്നത്. ആരാണ് ശൈത്താനോട് ഏറ്റവും കൂടുതൽ അടുത്തത് എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നു, തീറത്ത് ശിർക്കാൻ, ശകുനം അത് ശിർക്കാൻ. ആളുകൾ വീട് നിർമ്മിക്കും, എന്നിട്ടോ അത് എങ്ങനെ വീടുണ്ടാക്കണം? അത് പഠിച്ചാള് വരണം. ആരാണ് പഠിച്ചാള്? ഇതിനുവേണ്ടി ലക്ഷക്കണക്കിന് ഫീസ് കൊടുത്ത് പഠിച്ച എഞ്ചിനീയർമാരുണ്ടാവും, അവരല്ല. പിന്നെയോ കുറ്റിക്കാരൻ വരണം. അയാൾ പറഞ്ഞുതരാം എവിടെയാണ് അടുക്കള വേണ്ടത്, എവിടെയാണ് ബാത്റൂം വേണ്ടത്, എന്ന് ഈ ജാഹിലായ സൈത്താന്റെ വലിയ പറഞ്ഞു തരണം അത്രേ. സഹോദരങ്ങൾ, ഇതൊക്കെ മുസ്ലിം ഉമ്മത്തിൽ നടക്കുന്നു. മുസ്ലിയാക്കന്മാർ ഇതിനൊക്കെ ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇതൊക്കെ കിതാബിലുള്ളതാണെന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഏത് കിതാബിലാണുള്ളത്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ സഹാബത്ത്, അവർക്ക് വീടുണ്ടായിട്ടില്ലേ? അവരൊക്കെ മൈതാനത്താണോ കിടന്നുറങ്ങിയത്? അവർ വീട് നിർമ്മിച്ചിട്ടില്ലേ? അവരാരെയാണ്, ഏത് കുറ്റിക്കാരനെയാണ് അവർ വിളിച്ചത്? ആരാണ് അവർക്ക് ഇന്ന സ്ഥലത്താണ് അടുക്കള വേണ്ടത്, ഇന്ന സ്ഥലത്താണ് മുറ്റം വേണ്ടത് എന്ന് പറഞ്ഞുകൊടുത്തത് ആരാണ്? ഇതൊക്കെയും സഹോദരങ്ങളെ, ഇതുപോലുള്ള ആളുകൾക്ക് കൈപറയാമെന്നും ഇതുപോലുള്ള ആളുകൾ അവരാണ് ഖൈറും ഷറും തീരുമാനിക്കുന്നതെന്നും ഒക്കെയുള്ള ശിർക്കൻ വിശ്വാസത്തിന്റെ ഭാഗമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇസ്ലാമുമായി ഇതിനൊന്നും യാതൊരു ബന്ധവുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ അദ്വ വലാ തീറ വലാ ഹാമത വലാ സഫർ. ഇമാം ബുഖാരി റിവായത്ത് ചെയ്ത ഹദീസിൽ കാണാം, ലാ അദ്വ പകർച്ചവ്യാധിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു പകർച്ചവ്യാധിയില്ല. എന്താണ് പകർച്ചവ്യാധിയില്ല എന്ന് പറഞ്ഞാൽ രോഗം സ്വയം പകരുകയില്ല. അള്ളാഹു ഉദ്ദേശിച്ചാലേ പകരുള്ളൂ. എത്ര വലിയ പകർച്ചവ്യാധിയാണെങ്കിലും ഒന്നാകെ ഒരാൾക്ക് പെട്ടെന്ന് പകരുന്ന ജാതി പകർച്ചവ്യാധിയാണെങ്കിലും ശരി, അത് സ്വയം പകരുകയില്ല. അള്ളാഹു ഉദ്ദേശിച്ചാലേ പകരുള്ളൂ. അതുകൊണ്ടാണ് ചിലപ്പോൾ ഒരു വീട്ടിൽ പത്താളുണ്ടെങ്കിൽ ഒൻപതെണ്ണത്തിനും വന്നിട്ടുണ്ടാവും, ഒരാൾക്ക് വരുന്നില്ല. അയാളും അതേപോലെ കഴിഞ്ഞിട്ടുണ്ട് അവിടെ, അതേ കിണറ്റിന്നാണ് അയാൾ വെള്ളം കുടിച്ചത്, അയാൾക്ക് വരുന്നില്ല. അള്ളാഹുവിന്റെ തീരുമാനമനുസരിച്ച് വരികയുള്ളൂ. അതുകൊണ്ട് ഒരു നാട്ടിൽ പകർച്ചവ്യാധി ഉണ്ടെന്നറിഞ്ഞാൽ നീ അങ്ങോട്ട് ചെല്ലരുതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നാൽ നിന്റെ നാട്ടിൽ പകർച്ചവ്യാധി വന്നാൽ നീ പേടിച്ചോടരുത്, അവിടുത്തെ നിൽക്കുക, അള്ളാഹുവിൽ തവക്കുലാക്കുക. അത് പേടിച്ച് പുറത്തേക്ക് പോകരുത്, അത് പേടിച്ച് പുറത്തേക്ക് പോകരുത്. മറ്റുവല്ല ആവശ്യത്തിന് പുറത്തേക്ക് പോകാൻ അനുവാദമുണ്ടെന്നല്ലാതെ അത് പേടിച്ച് പുറത്തേക്ക് പോകരുത്. അള്ളാഹു എല്ലാ പകർച്ചവ്യാധികളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും നമ്മേവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ അദ്വ വലാ തീറ ശകുനമില്ല വലാ ഹാമ. ഹാമ എന്നാൽ മൂങ്ങയാണ്, മൂങ്ങ. ആ പക്ഷിയെ സംബന്ധിച്ച് ഒരുപാട് കഥകളുണ്ട്. അത് കറുത്തതിന് വേറെ, വെള്ളി മൂങ്ങയാകുമ്പം വേറെ, എന്നിട്ട് അതിന് ലക്ഷക്കണക്കിന് വിലയുണ്ടത്രേ. അതുണ്ടായാൽ ഭാഗ്യമാണ്. താരാണ് ഇതൊക്കെ പഠിപ്പിച്ചത്. ഇതെല്ലാം മുശ്രിക്കുകളുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. അതുപോലെ അത് ഒച്ചയുണ്ടാക്കിയാൽ ആരെങ്കിലും മരിക്കും, അല്ലെങ്കിൽ അതുപോലുള്ള വിശ്വാസം എന്തെങ്കിലും ഒരു ഒരു അസർ, ഒരു സ്വാധീനം അതിന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന വിശ്വാസം ശിർക്കിന്റെ വിശ്വാസമാണ്. വലാ സഫർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വലാ സഫർ, സഫർ മാസവുമില്ല എന്ന് പറഞ്ഞാൽ സഫർ മാസത്തിന് ചില എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്നും. ഇതാ പഴയ ജാഹിലിയത്തിലെ മുശ്രിക്കുകളുടെ വിശ്വാസം എന്താണോ അങ്ങനെ തന്നെ ഇന്ന് മുസ്ലിം ഉമ്മത്തിൽ കാണാം. സഫർ മാസം മോശം മാസമാണ്, അന്ന് യാത്ര പാടില്ല. ഇപ്പൊ പിന്നെ മുസ്ലിയാക്കന്മാര് ഉംറ ബിസിനസ്സൊക്കെ തുടങ്ങിയപ്പോൾ അത് മെല്ലെ ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം ആ മാസത്തിൽ കച്ചവടം തുടങ്ങിപ്പോവല്ലോ. സഫർ മാസം അത് മോശം മാസമാണ്. അതുപോലെ കഞ്ഞി മാസം എന്ന് പറയുക, മോശം സമയം എന്ന് പറയുക, സമയങ്ങൾക്ക് നഹ്സുണ്ടെന്ന് പറയുക, ദുഷ്ടഗുണത്തിന്റെ സമയം. കല്യാണം അത് തീരുമാനിക്കാൻ മുസ്ലിയാര് പറയണം ആ ദിവസം നല്ല ദിവസമാണോ. മുഹൂർത്തം നിശ്ചയിക്കുക എന്ന മുശ്രിക്കുകളുടെ വിശ്വാസം, അതിന്റെ പതിപ്പ്, അതിന്റെ അറബി പതിപ്പ് മുസ്ലിയാക്കന്മാർ ജനങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്നു. നക്ഷത്രം അത് സമൂഹത്തിൽ സ്വാധീനം ചെലുത്താൻ സാധിക്കുമെന്ന വിശ്വാസം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഇഖ്തബസ ഇൽമൻ മിനൻ നുജൂം ഇഖ്തബസ ശുഅബത മിനൻ സിഹർ സാദ മാ സാദ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും നക്ഷത്രം ജ്യോതിഷം അത് പഠിച്ചാൽ അവൻ സിഹറാണ് പഠിക്കുന്നത്. സാദ മാ സാദ്, എത്ര കൂടുതൽ പഠിച്ചോ അത്രയും സിഹറാണ് അവൻ പഠിക്കുന്നത്. വാരഫലം നോക്കുന്ന എത്ര മുസ്ലിം പേരിൽ ആണും പെണ്ണുമുണ്ട്. ഈ ആഴ്ച നിങ്ങൾക്കെങ്ങനെ, നിങ്ങൾക്ക് എന്തു വരും? നിങ്ങൾക്ക് ഖൈറാണോ വരിക, അതല്ല ധനനഷ്ടവും മാനഹാനിയുമാണോ വരിക? ഇവൻ പത്രത്തിൽ നോക്കി തീരുമാനിക്കുന്ന ഈ ആഴ്ച എന്റെ നക്ഷത്രം ഇന്നതാണ്, എനിക്ക് ഇന്നതാണ് വരിക. നക്ഷത്രങ്ങൾക്ക് നിന്റെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്താൻ സാധിക്കുമെന്ന വിശ്വാസം, ഇത് ശിർക്കിന്റെ വിശ്വാസമാണ്. ഇത് ശിർക്കിന്റെ വിശ്വാസമാണ്, മുസ്ലിം ഉമ്മത്തിന്റെ വിശ്വാസമല്ല, ഇസ്ലാമിന്റെ വിശ്വാസമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്നാ ഖൗഫ മാ അതഖൗഫു അലാ ഉമ്മത്തി ആഖിറസ് സമാനി സലാസ, അവസാന കാലത്ത് എന്റെ ഉമ്മത്തിൽ ഞാൻ ഏറ്റവും പേടിക്കുന്നത് മൂന്ന് കാര്യങ്ങളാണ്. ഈമാനം ബിന്നുജൂം, ഒന്ന് നക്ഷത്രങ്ങളിലുള്ള വിശ്വാസം. രണ്ട്, തക്സീബം ബിൽ ഖദർ, അള്ളാഹുവിന്റെ ഖദറിനെ നിഷേധിക്കുക. അള്ളാഹുവിന്റെ ഖദർ അതാരും പറയുന്നതന്നെ ഇല്ലല്ലോ. അള്ളാഹിന്റെ ഖദറിനെ കുറിച്ച് വർത്തമാനമേ ഇല്ല. ഇതുപോലുള്ള പലതുമാണ്. വഹൈഫ സുൽത്താൻ, അതുപോലെ ഭരണാധികാരികളുടെയും നേതാക്കന്മാരുടെയും ഒക്കെ അനീതി, ഇതാണ് ഞാൻ ഏറ്റവും കൂടുതൽ പേടിക്കുന്നതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. സഹോദരങ്ങളെ, ശിർക്കിന്റെ ഇനങ്ങൾ നാം നന്നായി പേടിക്കുക, പഠിക്കുകയും അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും ചെയ്യുക. എല്ലാ ശിർക്കിന്റെ വാതിലും നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊട്ടിയടച്ചിരിക്കുന്നു. അതിൽ നിന്നെല്ലാം ഈ ഉമ്മത്തിനെ അവിടുന്ന് താക്കീത് ചെയ്തിരിക്കുന്നു. വാക്കിൽ പോലും, നമ്മുടെ വാക്കുകളിൽ പോലും ശിർക്കിന്റെ ചെറുതോ വലുതോ ആയ അംശങ്ങൾ കടന്നു വരുന്നതിനെ സൂക്ഷിക്കുക. ഞഅമത്തുകളെല്ലാം അല്ലാഹുവിലേക്ക് ചേർത്തി പറയുക, എനിക്ക് സുഖമായി, അൽഹംദുലില്ലാഹ്, ഒരുപാട് ഡോക്ടറെ ഞാൻ കാണിച്ചു, സുഖമായില്ല, അവസാനം ഈ ഡോക്ടറെ കാണിച്ചപ്പോ സുഖമായി. അങ്ങനെ നീ പറയുന്നതിന്റെ കൂടെ അതൊരു കാരണമെന്ന നിലക്ക് നിനക്ക് പറയാം, പക്ഷെ നീ അല്ലാഹുവിലേക്ക് അതിനെ ചേർത്തി പറയുക. അപ്പൊ അല്ലാഹു എനിക്ക് ശിഫ തന്നു എന്ന് പറയുക, അയാളിലേക്ക് മാത്രം ചേർത്തി പറയരുത്. അത് ഇസ്ലാമെന്ന് പുറത്തു പോകുന്ന ശിർക്കെന്നല്ല നാം പറയുന്നത്, പക്ഷേ ചെറിയ ശിർക്കിന്റെ ചില ഭാഗങ്ങൾ തന്നെയാണ്. നിഅമത്തുകൾ അല്ലാഹുവിലേക്ക് ചേർത്തി പറയാതിരിക്കുക, മറ്റുള്ളവരിലേക്ക് ചേർത്തി പറയുക. യഅരിഫൂന നിഅമത്തല്ലാഹ് സുമ്മ യുൻകിറൂനഹ വഅക്സറുഹുമുൽ കാഫിറൂൻ. സൂറത്തുൽ നഹ്ലിലെ ഈ ആയത്തിന്റെ തഫ്സീറിൽ സഹാബത്ത് പറഞ്ഞു, അതൊരുവൻ പറയുന്ന ഈ വാക്ക് പോലെയാണ്. എന്താണ് ആയത്തിന്റെ അർത്ഥം? അള്ളാഹുവിന്റെ നിഅമത്തുകൾ അവരറിയുന്നു, എന്നിട്ട് അവരതിനെ നിഷേധിക്കുന്നു. അവരധിക പേരും കാഫിറുകളാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സഹാബിമാരിൽ ചിലർ പറഞ്ഞു, അതൊരാൾ ഇങ്ങനെ പറയുന്നത് പോലെ, ഇത് എന്റെ പൈസയാണ്, എന്റെ പണം, എനിക്ക് എന്റെ എനിക്ക് അനന്തര സത്തായി കിട്ടിയത് എല്ലാം. ഇങ്ങനെ അള്ളാഹുവിലേക്ക് നിഅമത്തുകളെ ചേർത്തി പറയാതെ ഭൗതിക കാരണങ്ങൾ അതിലേക്ക് പറയുക എന്നത് സഹോദരങ്ങളെ ശരിയല്ല. നിങ്ങൾ നോക്കൂ, നമ്മുടെ സഹോദരങ്ങളായ അറബ് സഹോദരങ്ങൾ എത്രയാണ് അവർ അവരുടെ സംസാരത്തിൽ അള്ളാഹുവിനെ കുറിച്ച് പറയുക, അള്ളാഹുവിന്റെ നിഅമത്തുകൾ എടുത്തു പറയുക. അള്ളാഹുവിന്റെ പേര് തീരെ വിവരമില്ലാത്ത അവരിൽ, സാധാരണക്കാരിൽ പോലും ധാരാളമായി അവരുടെ സംസാരത്തിൽ പറയുന്നത് കേൾക്കാം. അള്ളാഹു ഉദ്ദേശിച്ചതുപോലെ അള്ളാഹുവിന്റെ നിഅമത്ത് കാരണത്താൽ അത് സഹോദരങ്ങൾ മുസ്ലിമീങ്ങളുടെ ശീലമാണ്, മുസ്ലിമീങ്ങളുടെ അടയാളമാണത്. എന്നാൽ നമ്മിൽ പലർക്കും അതില്ല. അള്ളാഹുവിലേക്ക് ചേർത്തി പറയുക നിഅമത്തുകൾ. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് അങ്ങനെയായി, അള്ളാഹു എനിക്ക് അങ്ങനെ തന്നു, അള്ളാഹു എനിക്ക് രോഗം മാറ്റി തന്നു എന്ന് ധാരാളമായി സഹോദര നീ പറയുക, അത് ശുക്രാൻ, അള്ളാഹുവിന് ഇഷ്ടമുള്ളതാണ്. നീ വെള്ളം കുടിച്ച് ഭക്ഷണം കഴിച്ച് ഹംദ് പറയുന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്നുവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഏതേത് നിഅമത്തുകളും നീ റബ്ബിലേക്ക് ചേർത്തി പറയുക. ചെറുതും വലുതുമായ ശിർക്കിൽ നിന്ന് പൂർണ്ണമായി രക്ഷപ്പെടാൻ നാം ശ്രമിക്കുക. അള്ളാഹു നമുക്കതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്. اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة انك انت الوهاب اللهم احفظ المسلمين في كل مكان اللهم اعز الاسلام والمسلمين واذل الشرك والمشركين وصلى الله وسلم على نبينا محمد